പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്നവനും പുരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണയെ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ ചൊല്ലണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും ഇന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായി ശ്രമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാവർത്ത് പറയുമേ, എരുമ്പുരാന്റെ അമ്മേ, ആവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് എരുമ്പുരാനോട് പ്രവേശിച്ചുകൊള്ളണമേ ആമീൻ. ബർഹിമോർ, ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചതിനെ ഓർത്ത് അപ്പാ നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കൃപാസഹായങ്ങളാൽ കർത്താവ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെയും ദൈവമായ കർത്താവെ ഞങ്ങളുടെ സഭയെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് വഴി നടത്തുന്നതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾ അറിയുന്ന ദിവസങ്ങളാണല്ലോ. തമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ എപ്പോഴും ക്രമീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ പോലും നിന്റെ സന്നിധിയിൽ വിശുദ്ധമായിരിക്കാൻ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. വിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, വിശുദ്ധിയിലേക്ക് വളരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളെല്ലാവരോടും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരോടും അല്പമായോ അധികമായോ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. MMVS എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാശ്വതമായിരിക്കുന്ന നിരപ്പും ശാന്തിയും സമാധാനവും ഒക്കെ ഞങ്ങൾക്ക് നൽകണം. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും ഞങ്ങൾ എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളട്ടെ. ആ ഒരു ബോധ്യത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഉത്സുകരാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പത്രോസിന്റെ ലേഖനം പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏകദേശം പകുതി ഭാഗത്തോളം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി രണ്ട് മൂന്ന് ക്ലാസ്സുകൾ കൊണ്ടൊക്കെ നമുക്ക് ഇത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ദൈവം വഴി നടത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിനകത്ത് ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും എന്നുള്ള ആ ഒരു അവബോധം നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മളുടെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് പ്രധാന സ്ഥാനമുണ്ടെന്നും എല്ലാ മനുഷ്യന്റെയും വിജയത്തിന്റെയും ഒരുപക്ഷെ പരാജയത്തിന്റെയും ഒക്കെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടു. നിങ്ങളുടെ അലങ്കാരം, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെയായിരിക്കണം എന്ന് നമ്മൾ കണ്ടു. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയാണ് പണ്ട് ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത് ഇരുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനകത്ത് അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് എല്ലാം നല്ല ഒരു രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ സംസാരിച്ചത്. നമുക്ക് പുറമേയുള്ള പലപ്പോഴും നമ്മൾ ഈ പുറമേയുള്ള നമ്മുടെ മനുഷ്യനെ മോടി കൂട്ടാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ സമയം, നമ്മുടെ സന്ദർഭം, നമ്മുടെ മനസ്സ് എല്ലാം നമ്മൾ കളയുന്നു. ഒരു ദിവസം ഈ സ്ഥിരമായിട്ട് ലിസ്റ്റിക് ഇട്ടിട്ട് പുറത്തിറങ്ങുന്നവർക്ക് ഒരു ദിവസം ലിസ്റ്റിക് ഇടാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ സങ്കടമാണ്. അവർ വിചാരിക്കുന്ന ലോകം മുഴുവൻ അവർ ചിന്തിക്കും, അയ്യോ ഇന്ന് പുള്ളി ലിസ്റ്റിക് ഇട്ടില്ലല്ലോ, അവളുടെ സൗന്ദര്യം ഒട്ടും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും നമ്മുടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ളൂ. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, അത് നമ്മുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് നമ്മുടെ മനസ്സിനെ തകർത്ത് കളയും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആവശ്യം നാച്ചുറലായിട്ട് നമുക്ക് ദൈവം തരുന്ന സൗന്ദര്യം അത് സംരക്ഷിക്കേണ്ടതായ ആവശ്യമുണ്ട്. പല്ല് തേക്കേണ്ടതായ ആവശ്യമുണ്ട്, ശരീരം കുളിക്കേണ്ടതായ ആവശ്യമുണ്ട്, അങ്ങനെ പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായ ആവശ്യമുണ്ട്. അത് ഏറ്റവും ഭംഗിയായിട്ടും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിട്ടും നിലനിൽക്കത്തക്കവണ്ണം ഒരു ഒത്തിരി എക്സ്ട്രാ കാര്യങ്ങളിലേക്കൊക്കെ പോകരുത് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഇച്ചിരി കാര്യമായിട്ടൊക്കെ പറഞ്ഞു. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എൻ്റെ മാതാക്കളും സഹോദരിമാരും ഒക്കെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളെ കഴുത്ത് നീട്ടി തത്വത്തെ നടക്കുമെന്നോ അതൊന്നുമല്ല നമുക്ക് ആവശ്യം. നമ്മൾ ബാബേലിന്റെ മക്കളോ സോദോമിന്റെ മക്കളോ മിസ്രൈമിന്റെ മക്കളോ ഒന്നുമല്ല, നമ്മൾ സിയോൻ മക്കളാണ്, സിയോന്റെ പുത്രിയാണെന്നുള്ള ബോധ്യം. അതുകൊണ്ട് ഈ ലോകം പോകുന്നതിലെല്ലാം നമ്മൾ നടക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോ സമ്മർ സീസൺ ആയതുകൊണ്ട് ടോപ്പ്ലെസ് ആകരുത്, സ്ലീവ്ലെസ് ആകരുത്, ബൈക്ക്ലെസ്സും വയർലെസ്സും ഒന്നും ആകരുത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് എല്ലാം ഹെൽപ്ലെസ് ആകുമെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഹോപ്പ്ലെസ് ആകുമെന്നും ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ തമാശ രൂപേണയാണെങ്കിലും പറഞ്ഞത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കും, അത് സീരിയസ് ആയിട്ട് എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം കൂടുതൽ കൃപകൾ നമുക്ക് നൽകട്ടെ. സിയോന്റെ മക്കൾക്ക് എപ്പോഴും, സിയോന്റെ പെൺകൊച്ചുങ്ങൾക്ക്, സിയോന്റെ പുത്രിമാർക്ക് ഒരു പ്രമാണമുണ്ട്, അതനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പത്രോസിനോട് ചേർന്ന് ബോധിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അത് നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ള ഒരു സൗമ്യതയും പ്രശാന്തവുമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നുള്ളത്. ആ ഒരു നല്ല മനസ്സുള്ളവർക്ക് എനിക്ക് പലതേയും പറ്റി വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യം, വലിയ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലും സാവധാനതയുള്ള മനസ്സോടുകൂടി നമ്മുടെ അമ്മച്ചിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചില വിഷയങ്ങൾ സോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ പുരുഷന്മാർക്കൊന്നും ഒരിക്കലും അവർ വലിയ ദേഷ്യം പിടിച്ചും മസിൽ പിടിച്ചും ഒക്കെ നിന്നാലും സോൾവ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നു. അത് ആ സാവധാനതയുള്ള മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ പറയാം, ഈ ഭാരതീയ ചിന്താഗതിയിൽ ഒരു കാര്യമുണ്ടല്ലോ. ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് കൗരവരും പാണ്ഡവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ആണെന്ന് തോന്നുന്നു, അവർ ചൂട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എനിക്ക് ആ വ്യക്തമായിട്ട് പറയാൻ അടിയാൻ പാടില്ല എങ്കിൽ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ പറയാം, ചൂട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പാടിക്കൊടുത്ത ഒരു ഭാരതീയ സ്ത്രീയുടെ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലില്ലേ. ഈ ഭർത്താക്കന്മാർ ഈ ചൂത് കളിച്ചിട്ട് തല ഇങ്ങനെ ചൂടായിട്ടിരിക്കുമ്പോ ഈ ആളിനെ അങ്ങോട്ട് ഉന്തിയാ മതി, നമ്മുടെ കാലാളിനെ ഒന്ന് മുൻപിലേക്ക് ഉന്താനായിട്ട് കുഞ്ഞിനെ തൊട്ടിലിൽ ആട്ടിക്കൊണ്ടിരുന്ന അമ്മ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കാലാളിനെ ഉന്തി അതിൽ ജയിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു മിത്താണെങ്കിൽ തന്നെയും നമുക്ക് കേൾക്കാൻ അത്ര സുഖമുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളെ ഉന്തുവാനും ചില കാര്യങ്ങളെ ഒന്ന് വലിക്കുവാനും ചില കാര്യങ്ങളെ ഒന്ന് സൈഡാക്കുവാനും ഒക്കെ സാവധാനതയുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും, സാവധാനതയുള്ള മനസ്സുണ്ടെങ്കിൽ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വിലയേറിയ കാര്യമെന്നാണ് പറയുന്നത്. അങ്ങനെ സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഗൂഢ മനുഷ്യൻ, അതാണ് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് പത്രോസ് ലേഖ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പുറമേയുള്ള അലങ്കാരങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ വിലയുള്ളതാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ സൗമ്യവും പ്രശാന്തവുമായ മനസ്സാ വിലയുള്ളത്. അതുകൊണ്ട് സദൃശവാക്യങ്ങളിലും പറയുന്നുണ്ടല്ലോ, വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ എന്നല്ലേ. മനോഹരമായ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിന് റെഫറൻസ് ചെയ്യാൻ മറന്നുപോയി. എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നോണ്ട് ഞാൻ അങ്ങ് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ, പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായ കാര്യം, അത് പോയി ഒറ്റ ചെളിയിൽ ഒറ്റ കുത്തു കുത്തുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോകും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. വിവേകമില്ലാത്ത ഒരു സുന്ദരി, ആ അതെനിക്ക് കിട്ടി. 11:22 പ്രോവെർബ്സ് 11:22 പ്രോവെർബ്സ് 11:22 ഒന്ന് വായിച്ചേ. അച്ഛൻചിമ്മ കള്ളത്തരം പറയുന്നതാണോ നോക്കാം.
വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമുക്കുത്തി പോലെ,
മൂക്കുത്തി പോലെ, അതെ മൂക്കുത്തി പോലെ. അപ്പൊ എന്താ ഈ വിവേകമില്ലെങ്കിൽ എത്ര സൗന്ദര്യം ആർജിച്ച് നമ്മൾ നടന്നിട്ട് ഒരു കാര്യമില്ല. പന്നിയുടെ മൂക്കിൽ ഒരു പൊൻമൂക്കുത്തി ഇട്ട് കൊടുത്താൽ അത് പോയി ഒറ്റ കുത്തു കുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആവശ്യം പുറമേയുള്ള സൗന്ദര്യം മോടി പിടിപ്പിക്കുക എന്നുള്ളതല്ല. അകമേ ഒരു ഗൂഢ മനുഷ്യൻ, മമോദിസയിലൂടെ പരിശുദ്ധാത്മാവ് എന്നൊരു ഗൂഢ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെയുള്ള മാനം നമുക്ക് ഒരു ഒരു പ്രശ്നമേ ആക്കേണ്ട കാര്യമില്ല. അത് നമ്മളെല്ലാം ഈ നമ്മുടെ പലപ്പോഴും സ്ത്രീകൾക്ക് ഭയങ്കര കിടമത്സരം, അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകാറുണ്ട്. വലിയ വലിയ കമ്പനികൾ തമ്മിലുണ്ടാകുന്ന ഈ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, പക്ഷേ കിടമത്സരത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഉള്ളിൽ ഒരു ഗൂഢ മനുഷ്യനുണ്ട്, അതിനെ നമ്മൾ ഏറ്റവും പരിശുദ്ധാത്മ നിവേശിതമാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതാണ് ദൈവസന്നിധിയിൽ വിലയേറിയത്, പുറമേ ഉള്ളതല്ല. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. ഇത് തീർച്ചയായിട്ടും പുരുഷ മേധാവിത്വമുള്ള ഒരു ഒരു സ്ഥലത്ത് ഇവിടെ പത്രോസ് ലീഹ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഇത് ഇത് സ്പിരിച്വലായിട്ട് എടുക്കണം ഇതിന്റെ കേട്ടോ, സ്പിരിച്വലായിട്ട് ഇതിന്റെ മീനിങ് എടുക്കണം. ഭർത്താവ് ആണ് യേശു ക്രിസ്തു സഭയുടെ തലയാണ് എന്ന് പറയുന്നത് പോലെ ഭർത്താക്കന്മാരാണ് ഭാര്യമാരുടെ തല എന്ന് എപ്പോഴും ഓർപ്പിക്കാനായിട്ട് വേദപുസ്തകം ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്, അങ്ങനെ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ഇമോഷണൽ ആയിട്ടാണെങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒന്നും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കരുത്. നിങ്ങൾ ഭവനത്തിൽ അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുക്കണം കേട്ടോ, അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുക്കണം. പ്രത്യേകിച്ച് ഒരിക്കലും നമ്മുടെ MMVSലെ പ്രവർത്തകര് ഒരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാരെ സമൂഹത്തിൽ വെച്ച് ഒരിക്കലും അവരോട് പ്രകോപനപരമായിട്ട് സംസാരിക്കാൻ പാടില്ല. തിരിച്ചും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നിങ്ങളതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. അതങ്ങനെ കുറച്ചുനാൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അദ്ദേഹവും സ്വാഭാവികമായിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. അങ്ങനെ ഒരു സൗമ്യവും പ്രശാന്തവുമായ മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു എന്ന് പറയുക. നന്മ ചെയ്യുക, യാതൊരു ഭീഷണിയും പേടിക്കുക. ഒന്നും പേടിക്കേണ്ട കാര്യം, നമ്മൾ അനാവശ്യമായ ഭയം ആണ്, ഭയത്തിന് ദണ്ഡനം ഉണ്ടെന്നൊക്കെയുള്ള നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ. ഭീഷണിയും ഭയവും ഒക്കെ നമ്മൾ വിട്ടിട്ട് നന്മ ചെയ്യുക, എപ്പോഴും നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കേട്ടോ. നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇടുകയും ഫേഷ്യൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പോയി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് കൊടുക്കാൻ അത്ര സമയം വിനിയോഗിക്കുമെങ്കിൽ നല്ലതാണ് എന്നുള്ളത് ഓർക്കുക. എന്നിട്ട് 7 പറയുന്നതന്നെ ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. 7 വായിച്ചാട്ടെ.
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുത്തു.
നോക്കൂ, ഈ സമൂഹം, ഈ ലേഖനം എഴുതപ്പെട്ട ഈ 1st century കുടുംബ ജീവിത വ്യവസ്ഥിതി ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 3 കൾച്ചർ യഹൂദന്മാർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. യഹൂദ മതത്തിന്റെ സ്വാധീനം, അതാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതാണ്. 2 റോമൻ ഭരണം അവർക്കുണ്ടായിരുന്നു, റോമക്കാർ അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവരുടെ കൾച്ചർ, ഈ ഇത് എഴുതപ്പെട്ട ഭാഷ നിങ്ങൾക്കറിയാം, കൾച്ചറിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഗ്രീക്ക് കൾച്ചർ ആയിരുന്നു അന്നുണ്ടായിരുന്നേ അല്ലേ. അപ്പോ ജൂയിഷ് റിലീജിയൻ, റോമൻ ഗവൺമെന്റ് ആൻഡ് ഗ്രീക്ക് കൾച്ചർ, ഈ 3 കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. യഹൂദ മതത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് വീട്ടിൽ അടിമയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ, അടിമയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക്. ഇനി റോമൻ ഭരണ നിയമങ്ങളിൽ സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ പോലും ഭരണ കാര്യങ്ങളിൽ സ്ത്രീകളെ അങ്ങോട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാല് അങ്ങോട്ട് ഉൾക്കൊള്ളാനാവാത്ത ഒരു ഈയിടെയൊക്കെ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടായതല്ലേ. അപ്പൊ ആദ്യം ഇത്രയും 2000 വർഷങ്ങൾക്കപ്പുറം റോമൻ ഭരണ നിയമങ്ങളിൽ സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. വ്യഭിചാരം ചെയ്ത് സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുക, അതിന് തുല്യ പങ്കാളിത്തമുള്ള പുരുഷൻ രക്ഷപ്പെട്ടു പോവുക പലപ്പോഴും. അങ്ങനെയൊക്കെ ആയിരുന്നു വ്യവസ്ഥിതി അല്ലെ. അവിടെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞതെന്നുള്ള ഓർക്കണം. അപ്പോൾ റോമൻ ഭരണ നിയമങ്ങളിൽ യാതൊരു അവകാശമില്ല. ഇനി ഗ്രീക്ക് കൾച്ചർ നോക്കിയ ഗ്രീക്ക് സംസ്കാരത്തില് ഭാര്യമാരെ അവര് പറയുന്നത് അവരും പറയുന്ന ഇത്രേ ഉള്ളൂ, ഭാര്യമാര് വീടിനുള്ളിൽ കഴിഞ്ഞോളണം, അതിനകത്ത് മിണ്ടാതിരുന്നോളണം. അതിന്റെ ഒരു സ്വാധീനത്തിൽ നിന്നാ പൗലോസ്ലിഹ ഇങ്ങനെ പറയുന്നത്, സ്ത്രീകൾ സഭയിൽ മൗനമായിരിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെ കെട്ടിയവനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്ന കാര്യം. അതാ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ മതി. ഇപ്പം യഹൂദ മതം, റോമൻ ഭരണം, ഗ്രീക്ക് സംസ്കാരം, ഇവിടെ ഒന്നും സ്ത്രീകൾക്ക് യാതൊരു ഒരു പവറും ഇല്ലാതിരുന്ന വ്യവസ്ഥിതികളാണെന്നുള്ളത്, ഒരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള ഒരു 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 സാഹചര്യത്തിലാണ് ക്രിസ്തീയ സഭയുടെ ആവിർഭാവം. അവിടെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത്. നാലാമതൊരു കൾച്ചറായിട്ട് ക്രിസ്ത്യാനിറ്റി അവിടെ ഉണ്ടാകുക. അപ്പൊ ഇവിടെ കുടുംബ ബന്ധത്തെ കുറിച്ച് വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് പത്രോസ് നൽകുന്നത്. പൗലോസും ഇത് തന്നെ നൽകുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോ ഭർത്താക്കന്മാരോട് പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമെന്ന് പറഞ്ഞാൽ അവള് പിന്നെ നിന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കുകയില്ല, അവള് നിനക്ക് കടക്കപ്പുറത്ത് തരിക എന്നുള്ള അർത്ഥമാണോ? അങ്ങനെ ഉണ്ടാവാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് അവള് പ്രാർത്ഥിക്കാൻ ഇരുത്തുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒരുപക്ഷെ അങ്ങനെ ആവാം. എന്തായാലും ഈ കലഹക്കാരത്തിയായ സ്ത്രീ എന്ന് പറയുന്നത് ചിലരിങ്ങനെ ചിലപല ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചു, സദൃശ്യവാക്യം 31:10 ഒന്ന് വായിച്ചു.
സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും
ഏറും. 21:9 വായിച്ചു. 21:9
ചണ്ട കൂടുന്ന സ്ത്രീയോട് കൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്.
ഈ കേട്ടിട്ടില്ല, ചില വീട്ടിൽ ഇങ്ങനെ ചിലവില് എന്തായാലും ചെറിയ കാര്യം മതി ഇങ്ങനെ. ഇത് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ 19 വാക്യം കൂടെ വായിച്ചേ 19 വാക്യം കൂടെ.
21:19
സദൃശവാക്യം 21:19.
ചണ്ടയും ദിശയിലുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിന് നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്.
അതാ പറയുന്നത്, മേൽപ്പുരയുടെ കോണിൽ പാർക്കുന്നത് നല്ലത്, നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത് എന്നൊക്കെ പറയുകയാണ്. അപ്പോ അങ്ങനെ ചെയ്യരുതെന്നുള്ളത് ഓർപ്പിക്കുക. ഇവിടെ ഭർത്താക്കന്മാരോട് പറയാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിക്കണം നിങ്ങളുടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയാസമാകും. നിങ്ങളുടെ പ്രാർത്ഥന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരുന്ന പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപക്ഷെ ശീലിക്കുന്ന ഒരു കാര്യം നിസ്സാരമെന്ന് നമുക്ക് തോന്നാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പരസ്പരം ഒന്ന് കൈ കോർത്തു പിടിച്ച് അന്നത്തെ ദിവസങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും പരസ്പരമുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും, അത് ഒത്തിരി നമ്മളുടെ മനസ്സിനെ നല്ലതാക്കുന്ന, കുടുംബത്തിൽ അനുഗ്രഹം തരുന്നതായ ഒരു കാര്യമാണ് കേട്ടോ. പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കും, ഈ കൈ കൊടുക്കുന്നത് എപ്പോഴാ പരസ്പരം കൈ കൊടുക്കുന്നത്? നമ്മള് ഈ കല്യാണത്തിന്റെ വിവാഹ കൂദാശയ്ക്കും പരസ്പരം കൈ കൊടുക്കും അല്ലേ. എന്നിട്ട് അച്ഛൻ അങ്ങ് കൈ കഴുകും, നിങ്ങൾ തമ്മിലായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇനി എന്നിട്ട് ഈ കൈ കൊടുക്കുന്ന, നിങ്ങൾ ഈ റെസ്ലിംഗ് കണ്ടിട്ടില്ലേ, റെസ്ലിംഗിന്റെ കോമ്പറ്റീഷൻ കണ്ടിട്ടില്ലേ, ഒരാൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഗോതായി കീറുക, പിന്നെ ഇടിയ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പും പരസ്പരം ഒന്ന് കൈ ഒന്ന് കൊടുത്തിട്ടാണ് പിന്നെ ഗുസ്തി തുടങ്ങുന്നത്. ഞാൻ സൂചിപ്പിച്ചു തമാശക്കായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഗുസ്തി തുടങ്ങാനായിട്ടല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുതെന്നുള്ളത്, പരസ്പരം കൈ ചേർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് എന്നാ ഓർക്കണം, സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിനെന്നുള്ളതാണ്. അതാണ് ഇവിടെ ഓർപ്പിക്കുന്നതായ കാര്യം. അതുകൊണ്ട് ആ ഒരു സംസ്കാരത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ ഭാര്യമാരെ അടിമകളായിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള ഉപകരണങ്ങളായിട്ട് കരുതിയിരുന്ന ഒരു സമൂഹത്തിൽ തുല്യ പങ്കാളിത്തം, നോക്കൂ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മഹാത്മ്യം നമ്മൾ കാണുന്ന അവിടെ, നമ്മൾ ഈ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇത് വളരെ കൃത്യമായി വേദപുസ്തകം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് സംസ്കാരങ്ങളുടെ നടുവിലേക്ക് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പത്രോസ്ലീഹായൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുക. മൂന്ന് കാരണങ്ങൾ അവരെ ബഹുമാനിക്കണമെന്ന് പറയാം. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ. രണ്ട്, സ്ത്രീജനം ബലഹീനപാത്രമായതുകൊണ്ട്. മൂന്ന്, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായതിനാൽ. ഈ സ്ത്രീജനം ബലഹീനപാത്രം എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം അത് ബലഹീനപാത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അങ്ങനെയാ കേട്ടോ, ദൈവത്തിന്റെ സൃഷ്ടി അങ്ങനെ ആയതുകൊണ്ടാ, അങ്ങനെ ആ സ്ത്രീകൾ ഉള്ളത് കൊണ്ടാ പുരുഷന്മാരുണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉള്ളതുകൊണ്ടാ നിങ്ങൾക്ക് നല്ല ആൺകുട്ടികളും ചുണയുള്ള വീരശ്വരന്മാരായ ആൺകുട്ടികളും ഒക്കെ ഉണ്ടാകുന്നത്, മിടുക്കികളായ പെൺകുഞ്ഞുങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബലഹീനത എന്ന് പറയുന്നത് വളരെ ഒരു കുറവുള്ള ഒരു കാര്യമായിട്ടല്ല കരുതേണ്ടത്, ദൈവം നൽകിയ ഒരു അനുഗ്രഹമായിട്ട് കാണണം എന്നുള്ളതാ. അതുകൊണ്ട് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമാണെന്ന് പറയുകയാണ്. നോക്കുക, ആ കൂട്ടവകാശികൾ എന്നുള്ള ഈക്വാലിറ്റി ഇവിടെ വളരെ കൃത്യമായിട്ട് വിഭാവനം ചെയ്തിരിക്കുക. അപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥിക്കാനായിട്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം, സ്ത്രീകള് ഭർത്താവിന്റെ സഹായത്താലും സഹവാസത്താലും സ്ത്രീകൾ ശക്തിയുള്ളവരായിട്ട് കാണപ്പെടണം എന്നുള്ള കാര്യം പറയുകയാണ്. സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കണം. പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ട സ്ത്രീ പുരുഷനോട് എല്ലാത്തിലും യോജിച്ചു പോവുകയാണ് വേണ്ടതെന്ന് ഓർപ്പിക്കുന്നു. അപ്പൊ പുരുഷന്റെ തേജസ്സായിട്ട് സ്ത്രീ മാറുമെന്നുള്ളതാണ്. സഭയെ ക്രിസ്തു പോറ്റി പുലർത്തുന്നത് പോലെ ഭർത്താവ് ഭാര്യയോട് പെരുമാറണമെന്ന് FAC ലേഖനം 5:5 22-32 വരെ വിവാഹ കൂദാശി നമ്മൾ വായിക്കണമെന്നില്ല, ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. സഭയെ ക്രിസ്തു എങ്ങനെ പോറ്റി പുലർത്തി അതുപോലെ ഭർത്താവ് ഭാര്യയോട് പെരുമാറണമെന്നല്ലേ പൗലോസ് ശ്ലീഹായ് ഓർപ്പിച്ചേ? ഗലാത്യർ ലേഖനം 3:28 ഒന്ന് വായിച്ചേ. Galatians 3:28 ഫെമിനിസത്തിനൊക്കെ വളരെ അടിസ്ഥാനമുള്ള ഒരു വാക്യമാണ് Galatians 3:28.
അതിന് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും
ക്രിസ്തു യേശുവിൽ ഒന്നത്ര. നോക്കൂ, അന്ന് ഈ യഹൂദൻ യവനൻ ദാസൻ സ്വതന്ത്രൻ പിന്നീട് ആണ് പെണ്ണ് ഈ വ്യത്യാസം വളരെ ശക്തമായിരുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് പൗലോസ് ശ്ലീഹായ് വിഷയം അവതരിപ്പിക്കുന്നത്, പത്രോസ് ശ്ലീഹായ് കാര്യങ്ങൾ പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ഈ സമൂഹത്തിന് മുമ്പിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നത് അങ്ങനെ ഒരുപോലെ അവരവകാശം ഇരുകൂട്ടർക്കും ഉണ്ടെന്നറിയുമ്പോൾ അന്യോന്യ ബഹുമാനവും അതിന് പ്രയാസം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 8 വാക്യം വായിക്കാവോ, 8-12 വാക്യം വായിച്ചോട്ടെ.
തീർച്ചയായും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിയും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും സുഖകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടവെന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണനീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവിടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു.
അതെ, തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു പഞ്ചശീലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. 5 പത്രോസ് പറയുകയാണ്. എന്താ പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ ഐക്യമത്യത്തിനും അനുകമ്പയ്ക്കും ആർദ്ര സ്നേഹത്തിനും എളിമയ്ക്കും സഹോദര സ്നേഹത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുകയും നിത്യ അനുഗ്രഹത്തിലേക്ക്, നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും. തിന്മയിൽ നിന്ന് ഓടി അകലുക, നന്മയിൽ ആനന്ദിക്കുക, ധർമ്മത്തിൽ ഒരു എത്തിക്കൽ വാല്യൂ അത് നമുക്കുണ്ട്, അതിൽ ചരിക്കുക എന്നിവ ക്രിസ്ത്യാനികളുടെ സവിശേഷതയാണെന്ന് പറഞ്ഞിട്ട് ഒരു 5 ഇവിടെ അവതരിപ്പിക്കുക. 5 അല്ലെങ്കിൽ 5 എന്ന് പറയാം. പഞ്ചശീലങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ് പഞ്ചശീലങ്ങൾ ഇവിടെ പറയുന്നത്? എല്ലാവരും ഐകമത്യം നമുക്കുണ്ടാകണം. ബി ഓഫ് വൺ മൈൻഡ്, നമുക്ക് വൺ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ ഐകമത്യം എന്നത് നമുക്കുണ്ടാകണമെന്ന് ഓർപ്പിക്കുക. ഈ 2 പറയുന്നത് ബി കമ്പാഷനേറ്റ് എന്നുള്ളതാ. ബി കമ്പാഷനേറ്റ്, 1 ബി ഓഫ് വൺ മൈൻഡ്, 2 ബി കമ്പാഷനേറ്റ്, 3rd ഈസ് ബി ഓഫ് ബ്രദർലി ലവ്, സഹോദര സ്നേഹം ഉണ്ടാകുക. ദെൻ ബി ടെൻഡർ ഹാർട്ടഡ് എന്ന് പറയുക, എന്ന് പറഞ്ഞാൽ സഹതാപം മനസ്സലിവ് എന്നുള്ളൊരു കാര്യം. ടെൻഡർ ഹാർട്ടഡ് എന്നുള്ളത് മനസ്സലിവ് എന്നുള്ള കാര്യം. ബി കോർട്ടിയസ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ 5 വിനയബുദ്ധിയുള്ളവരായിരിക്കാൻ, ഇങ്ങനെ 5 വിശിഷ്ട ഗുണങ്ങളാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടതെന്ന് പത്രോസ്ലീഹ പറയുകയാണ്. ബി ഓഫ് വൺ മൈൻഡ് എന്നുള്ളതിന് ഐകമത്യം എന്നുള്ളത് ഓരോ നമുക്ക് ഓരോ സെന്റൻസും കൂടെ ഒന്ന് നോക്കി അങ്ങ് പോകാം. ഈ ആദിമ സഭയിലുള്ളവരെ പറ്റി പറയുന്ന അവരേക മനസ്സുള്ളവരും ഏക ഹൃദയമുള്ളവരും. അപ്പോസ്തല പ്രവൃത്തി 4:32 വായിക്കാവോ ജിജി? ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് 4:32.
ഇങ്ങനെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ള
ഏക ഹൃദയം ഏക മനസ്സ്, ഏക ഹൃദയം ഏക മനസ്സ്, അതാ ഐകമത്യം എന്ന് പറയുന്നത്. അത് വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ആദ്യമേ ക്രിസ്തീയ സഭയിൽ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഏക മനസ്സും ഏക ഹൃദയവും. അങ്ങനാണല്ലോ കല്യാണം കഴിക്കുമ്പോഴും ഏക മനസ്സും ഏക ഹൃദയവും. കുറച്ചാൾ കഴിയുമ്പോൾ ഇന്നാള് ജോസഫ് പുത്തമ്പരിക്കലച്ചൻ പ്രസംഗിച്ച് എന്ന് പറഞ്ഞ പോലെ ആദ്യം ഒരു കുടക്കയിൽ നടക്കും, പിന്നെ ഒരു ബസ്സിൽ ഒരു സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യും. ഇവള് കുഞ്ഞിനെ ഗർഭം ധരിച്ചു കഴിയുമ്പം യാത്ര മുന്നിലത്തെ പുറത്തെ സീറ്റിലാകും. ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ നീ ആദ്യത്തെ ബസ്സിന് പോക്കോ, ഞാൻ പിന്നെ അടുത്ത ബസ്സിന് പോകുന്നോളാം എന്ന് പറയും. അപ്പൊ ഐകമത്യം നമ്മുടെ കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു, ഇടവക തലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു, ജോലി കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടു, എല്ലായിടത്തും ഇത് ആപ്ലിക്കബിളാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ആ ഏക മനസ്സ് ഏക ഹൃദയത്തിലേക്ക് നമ്മൾ വരണം എന്ന് പറയുകയാണ്. ഈ യഹൂദന്മാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങൾ സഹിക്കുന്നവരായ വിശ്വാസികൾക്കുണ്ടായിരുന്ന വലിയ ഗുണം ഇതാ, അവര് ഐകമത്യമുള്ളവരായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ബി കമ്പാഷനേറ്റ് എന്നുള്ള കാര്യമാണ്. കമ്പാഷൻ, സഹതാപം, ഒരു സിമ്പതിയുടെ ഒരു തലമാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണല്ലോ സഹതാപം എന്ന് പറയുന്നത്. 1 Cor 12:26 വായിക്കാവോ? 1 Cor 12:26.
അതിനാൽ ഒരവയവം കഷ്ട അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ട അനുഭവിക്കുന്നു.
ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിന് ദുഃഖം ഉണ്ടായാൽ അവയവങ്ങൾക്കെല്ലാം കൂടെയാ ദുഃഖം. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ദുഃഖം, ഒരാളുടെ ദുഃഖം, അത് സഭയുടെ, സമൂഹത്തിന്റെ, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു കുഞ്ഞിന്റെ ദുഃഖം, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മളിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു വലിയ പ്രശ്നമായി. ഈ ഐകമത്യം തകർത്ത് കളയുക. ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ഓറിയന്റഡ് അല്ല ഇവിടുത്തെ ലൈഫ്. എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് ഈ. അത് നിങ്ങൾ തിരിച്ചറിയുന്നവരെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കേണ്ട. ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നിലനിൽക്കുള്ളൂ കേട്ടോ, ഇല്ലാത്തെല്ലാം തകർന്നു പോവും, തകർന്ന് തരിപ്പണമായി പോവും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ 16 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തോട്ട് ചാടിപ്പോകാനായിട്ട് അവർ നോക്കിയിരിക്കുക, ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ. 13 വയസ്സ് കഴിഞ്ഞ് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അവന് വട്ടാന്നാണ് ഇവിടുത്തെ സമൂഹം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഈ ഫാമിലി ഓറിയന്റഡ് ലൈഫിൽ നിന്ന് ഇതിനെ പുറത്ത് കളയുക. എന്നിട്ട് ഇത് പോയിട്ട് ഏതൊക്കെ രീതിയിലത് ജീവിക്കുന്നത്, ഏതൊക്കെ രീതിയിലത് ജീവിക്കുന്നത്, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. അതുകൊണ്ട് ഐകമത്യം തകർത്ത് സഹതാപം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് വേദനയുണ്ടാകുമ്പോൾ സഹതാപം എന്ന് പറയുന്ന കാര്യമില്ല, സഹതാപം എന്ന് പറയുന്ന കാര്യമില്ല. ഒരു ഒരാളുടെ കഷ്ടം മറ്റൊരാൾക്ക് കഷ്ടമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അനുഭവം ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവരുടെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഐകമത്യം പ്രായോഗികമാക്കുന്നത് സഹതാപത്തിലൂടെയാണെന്നുള്ള ഒരു അതിനൊരു ഗ്രാജുവലായിട്ടുള്ള ഒരു വളർച്ചയായി കാണുന്നത് കേട്ടോ. ഐകമത്യം, സഹതാപം, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന 5 കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന അടുത്തൊരു കാര്യമാണ് സഹോദരപ്രീതി, ലവ് ആസ് ബ്രദേഴ്സ് എന്നുള്ള, അല്ലെ ബ്രദർലി ലവ് എന്നുള്ള കാര്യം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചു തമ്മിൽ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ നിന്നെ പോലെ, ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ സഹോദര പ്രീതി നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തു ശിഷ്യന്മാരെ മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിക്കുന്ന ഒരു കൽപ്പന ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞു. അപ്പൊ ആ സഹോദര പ്രീതി നമുക്ക് ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു. ബി ടെൻഡർ ഹാർട്ടഡ് എന്ന് പറയുക, മനസ്സലിവ് നമുക്കുണ്ടാകണം. മുമ്പേ സിമ്പതിയാ പറഞ്ഞെങ്കിൽ ഇവിടെ എമ്പതിയാ കേട്ടോ. മുമ്പേ പറഞ്ഞത് മറ്റുള്ളവരുടെ ഒരു അനുഭവങ്ങളിൽ പങ്കുചേരുന്ന സഹതാപം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നതാ മനസ്സലിവ് എന്ന് പറയുന്നത്. സഹോദര പ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മനസ്സലിവിലേക്ക് നമ്മൾ നയിക്കപ്പെടുമെന്നുള്ള 4th ഒരു വലിയ തലത്തിലേക്ക് നമ്മൾ വരും. 5th ബി കോർത്തിയസ് എന്നുള്ള കാര്യം, വിനയബുദ്ധി, ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകുമ്പോൾ ഇത് താഴ്മയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള. വിനയത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക കർത്താവ് തന്നെ. മത്തായിയുടെ സുവിശേഷം 11:29. സെയിന്റ് മാത്യു ചാപ്റ്റർ 11:29.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും.
ഈ ലോകത്തിൽ മതി, ഈ ലോകത്തിൽ ഒരു നേതാക്കന്മാർക്കും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റത്തില്ല, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖയേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്ന് പറയാൻ. ഞാൻ ചോദിക്കട്ടെ, എത്ര അമ്മമാർ, എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, എത്ര പേർക്ക് പറയാൻ പറ്റും മക്കളോട്, മോളെ മോനെ നീ എന്നെ പോലാകുന്നു പറയാൻ പറ്റും. അപ്പന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ എം എം വി എസ് ആണല്ലോ, നമ്മളൊന്ന് ചിന്തിച്ച് വനിതാ സമാജത്തിലെ എത്ര അംഗങ്ങൾക്ക് പറയാൻ പറ്റും മോനെ മോളെ നീ എന്നെ പോലാകണം പറ്റുമോ? അപ്പൊ നമുക്ക് എന്തൊക്കെ കുറവുകളില്ലേ, അതിന്റെ എല്ലാം പൂർണ്ണത പിന്നെ ആരൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നേ? യേശുക്രിസ്തു പറയുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്ന് പറയുക. ഞാൻ ഒരു നമുക്കൊരു ഞാൻ നിങ്ങൾക്കൊരു പാഠമാണ് എന്നിൽ നിന്ന് പഠിപ്പീനെന്ന് പറയുക. എന്റെ മുഖം എന്ന് കർത്താവ് പറഞ്ഞത് ഈ സൗമ്യതയും താഴ്മ മുഖം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, യോക്ക് എന്ന് പറയുന്നത് എവിടെ വെക്കുന്ന കാളയുടെ കഴുത്തെ വെക്കുന്ന കാര്യം, എന്തെല്ലാം പീഡനങ്ങളും എന്തെല്ലാം വിമർശനങ്ങളും നമ്മൾ ചെയ്യാത്ത തെറ്റിന്മേലുള്ള നമ്മുടെ കഴുത്ത് താഴ്ന്നു നിൽക്കുന്ന മുഖങ്ങളും നമുക്കുണ്ടെങ്കിൽ, കഴുത്ത് ഉയർത്താൻ മേലാത്ത അടിച്ച് താഴ്ത്തപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും അവിടെ ഈ ഗുണങ്ങളെല്ലാം സ്ഥലകാല വ്യത്യാസം കൂടാതെ വിശ്വാസികള് പാലിക്കുവാൻ കടപ്പെട്ടവരാണെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് പത്രോസ് സ്ലീഹ നൽകുന്നത്. പിന്നെ പറയുന്നത് എന്താ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നാ പറയുന്നത്. ഇന്ന് ഞാൻ എന്റെ ഇടവകയിലെ ഒരു മോളോട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവള് നാട്ടിൽ നിന്ന് അവളുടെ അമ്മ പഠിപ്പിച്ച ഒരു കാര്യം വളരെ ഞാൻ ഓർക്കും, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയായിട്ട് ഞാൻ കാണുന്നത്. അവളോട് അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തൊരു കാര്യം അവൾ ഇന്ന് വളരെ അഭിമാനത്തോടെ, ഇവിടെ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നൊരു പെങ്കൊച്ച, അവൾ പറയുമായിരുന്നു, അച്ഛാ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാം നമ്മളെ നിന്നെ ദുഷിച്ചാലും അവരെല്ലാം നീ അനുഗ്രഹിക്കണം. അവ അനുഗ്രഹം കാരണം അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു. അവൾ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരുടെ തലയ്ക്ക് മുകളിൽ ഒരു കിരീടം, ഒരു ഒരു വെളിച്ചത്തിന്റെ വലയമുണ്ട്, ഒരു കിരീടമുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ മോളെ നിന്റെ കിരീടത്തിന്മേൽ ഓരോ പൊൻ മുത്തുകൾ കൂടി തിളങ്ങും, അതും കൂടി ദൈവം വെച്ചു തരും എന്ന് പറഞ്ഞത് അവള് 100% അവളുടെ അമ്മ പറഞ്ഞതിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാതെ അവള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം ഇന്ന് എന്നോട് ആ പെങ്കുച്ചു പറയുമായിരുന്നു. അപ്പോ ഒന്നാലോചിച്ച് നോക്കി, ഒന്നാലോചിച്ച് നോക്കി, നമുക്ക് വിനയബുദ്ധി, അനുഗ്രഹം, ആ വിനയബുദ്ധി നമ്മളെ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറ്റും എന്നുള്ളതാണ്. അനുഗ്രഹിക്കും എന്തെല്ലാം പ്രയാസങ്ങളും എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറ്റും എന്നുള്ളതാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യർ 4:12 വായിക്കാവൂ. 1 കൊരിന്ത്യർ 4:12
സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു.
നോക്കിയേ, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുക, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുക. എന്താ, യേശുക്രിസ്തു എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്ന് പറഞ്ഞ ഒരുത്തന്റെ മാതൃകയിലാണ് നമ്മൾ ജീവിക്കുന്നേ. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ജീവിതം അനുഭവവേദ്യമാക്കി അനുഗ്രഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെന്നുള്ളതാണ് ഇത് പൗലോസ്ലീഹ പറഞ്ഞ 1 കൊരിന്ത്യർ. പത്രോസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എപ്പോഴാ പത്രോസിന് ഈ ഗുണം ലഭിച്ചത്? എപ്പോഴാ പത്രോസിന് ഈ ഗുണം ലഭിച്ചത്? എപ്പോഴാ? നിങ്ങൾക്കറിയാലോ പത്രോസിന് ഈ ഗുണമൊന്നും ഇല്ലാത്ത ആളാ. മഹാപുരോഹിതന്റെ ദാസനെ വെട്ടാൻ വാളെടുത്ത ആളാ പത്രോസ്. മഹാപുരോഹിതന്റെ ദാസനെ വെട്ടാൻ വാളെടുത്ത പത്രോസാ. എന്നിട്ടാണ് ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കണമെന്ന് ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്ന ഒരു മാറ്റം പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്നു എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഈ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യെസ്, ഐ ലവ് യു കർത്താവേ എന്ന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ എന്ന് 3 പ്രാവശ്യം കൺഫസ് ചെയ്യിപ്പിച്ചു. 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം അതേ വായ കൊണ്ട് കുമ്പസാരിപ്പിച്ചു, പത്രോസിനെ കൊണ്ട് കുമ്പസാരിപ്പിച്ചു. ആ കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോ പത്രോസിന്റെ ജീവിതം തന്നെ മാറി. നോക്കൂ, മഹാപുരോഹിതന്റെ ശിഷ്യനെ വെട്ടാനായിട്ട്, ദാസനെ വെട്ടാനായിട്ട് വാളെടുത്ത പത്രോസ് ഇപ്പോ പറയുകയാ, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറുവീനെന്ന്. നോക്കൂ, ഒരു പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എത്രയാ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെയും കൂടെ വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്ത ഇതാണ്, സ്തേഫാനോസ് ചെയ്ത ഇതാണ്, പൗലോസ് അപ്പോസ്തലനും ആദ്യ നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ ഇതെല്ലാം അനുവർത്തിച്ചു. അതുകൊണ്ട് ദൈവമക്കളുടെ ഇവിടെ പറയുന്ന ജീവനെ ആഗ്രഹിക്കുകയും തുടർന്ന് പറയുന്ന കാര്യം സങ്കീർത്തനം 34:12-16 വാക്യം വായിക്കണമെന്നില്ല. സങ്കീർത്തനം 34 Psalms 34:12-16 ആണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ജീവനെ ആഗ്രഹിക്കും 10-12 വരെയുള്ള പത്രോസിന്റെ ലേഖനത്തിലെ വാക്യങ്ങൾ, 3 അധ്യായം 10-12 വരെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതിരത്തെ അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോ അതാണ് പത്രോസ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവമക്കളുടെ നേരെ ശത്രുക്കൾ ചെയ്യുന്ന എല്ലാ ദോഷത്തിനും ശകാരത്തിനും എല്ലാം അന്ത്യനാളിൽ ന്യായവിധിയുണ്ട്. എന്താ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദോഷം വിട്ടകലുക, നമ്മുടെ നാവിനെയും നമ്മുടെ അധരത്തെയും അടക്കുക. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി, കാരണം നമ്മളുടെ നീതിമാനായിട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്, അവന്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. അപ്പൊ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക് പ്രതികൂലം കൊടുക്കുന്ന ആരാ? നമ്മളല്ല, കർത്താവാ. നമ്മൾ ചെയ്താല് അത് കർത്താവ് പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്, അത് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം എല്ലാവരോടും. കുരിശിൽ തറച്ചവരോട് പോലും പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ യേശു ക്രിസ്തുവിനല്ലാതെ ലോകത്തിന് ആർക്കും സാധിക്കും? അവന്റെ അനുകാരികളാണ് നമ്മൾ. അതുകൊണ്ട് അത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ഒരു ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ഈ കാര്യത്തെ മുൻനിർത്തി ഓർപ്പിക്കുകയാണ്. നമുക്ക് 13 മുതലുള്ള വാക്യങ്ങൾ, 13 മുതൽ 22 വരെ പെട്ടെന്ന് അങ്ങ് വായിക്കാമോ? അധ്യായം ബാക്കി കൂടെ വായിച്ചിട്ട്.
നിങ്ങൾ നന്മ ചെയ്യുന്നത് വിശ്രാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ തീക്ഷണത്തിൽ ഭയപ്പെടുകയും കുലുങ്ങി കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശദീകരിക്കും. നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. നിങ്ങളിൽ ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തതല്ല നന്മ ചെയ്ത് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടക ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അയപ്പ് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടു ഇരിക്കുന്നു.
സഫറിംഗ് ഫോർ റൈറ്റിയസ്നെസ് എന്നുള്ള ഒരു ചിന്തയാണ് പത്രോസിലെ 13 മുതൽ 22 വരെ വാക്യങ്ങളിൽ പറയുന്നത്. അനർഹമായ അല്ലെങ്കിൽ നീതിമാന്മാരുടെ കഷ്ടത എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണെങ്കിലും ഇതിനെ അടിസ്ഥാനമാക്കി കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഈ കുറ്റം ചെയ്യാതെ കഷ്ടം സഹിക്കേണ്ടി വരുന്നത്, അതിൽ കൂടെ ഒരു ധാർമ്മിക ശക്തി ലഭിക്കും എന്ന് പത്രോസ് പറയുക. അതിനുള്ള ധാർമ്മിക ശക്തി ഉദാഹരണമാണ് യേശുക്രിസ്തുവിന്റെ കഷ്ടത എന്ന് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ അത് ഓർപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഒരു സംഭവത്തെ ഇതിന് ആധാരമായിട്ട് എടുക്കുക. നോഹയും കുടുംബവും പ്രളയത്തിൽ രക്ഷപ്പെട്ട പഴയ നിയമ കഥ ഉദാഹരണമാക്കി എടുത്തിട്ട് ദൈവഹിതം ചെയ്യുന്നവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ക്രിസ്ത്യാനികൾ മമ്മൂദീസ ജലത്തിൽ കൂടി സഭയാകുന്ന പെട്ടകത്തിൽ സുരക്ഷിതരാകുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ഈ വാക്യങ്ങളിൽ സാരമായിട്ട് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവഹിതം ചെയ്യുന്നവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ക്രിസ്ത്യാനികൾ മമ്മൂദീസ ജലത്തിൽ കൂടി സഭയാകുന്ന പെട്ടകത്തിൽ സുരക്ഷിതരാണ് എന്നാണ് ഈ വാക്യത്തിൽ ഒരു സാരമായിട്ട് പത്രോസ്ലിഹ അവതരിപ്പിക്കുന്നത്. അപ്പോ നമുക്കറിയാവുന്ന പോലെ സ്നാനത്താലാണ് ഒരു വ്യക്തി ക്രിസ്തുവിന്റെ രക്ഷയിലും ഉയർത്തെഴുന്നേൽപ്പിലും ഒക്കെ പങ്കാളികളാവുകയും ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായിട്ട് തീരുകയൊക്കെ ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, പിതാവിന്റെ വലതു ഭാഗത്തിരിപ്പ്, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേലുള്ള അവന്റെ കർത്തൃത്വം എന്നിവ, ഇത് എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. എപ്പോഴും ഓർക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിലും നമ്മൾ തുയോപോയോ നടത്തുമ്പോഴും വിശുദ്ധ കുർബാനയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നതും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രോഗ്രസ് ഞാൻ ഉദ്ദേശിച്ച് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ, കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ വളർച്ച, കർത്താവിൻ്റെ മാമോദീസ, കർത്താവിൻ്റെ പീഡാനുഭവം, കർത്താവിൻ്റെ കുരിശിൽ തറപ്പ്, കർത്താവിൻ്റെ കബറടക്കം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, പിതാവിൻ്റെ വലതുഭാഗത്തുള്ള ഇരിപ്പ്, അധികാരങ്ങളുടെ എല്ലാം മേലുള്ള കർത്തൃത്വം, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് മാമോദീസ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്രിസ്തുവിൻ്റെ അനുകാരികളായി വന്ന ഒരു സമൂഹത്തോട് ഓർപ്പിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ അവർ മാമോദീസയൊക്കെ സ്വീകരിച്ച് ഇതിൽ തന്നെ നിലനിൽക്കണം, ഇനി പിന്തിരിഞ്ഞു പോകരുത് എന്നൊക്കെ ഓർപ്പിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു ഒരു മാമോദീസ സമയത്തുള്ള ഒരു പ്രബോധനത്തിൻ്റെ സംഗ്രഹമായിട്ടും കൂടെ നമുക്ക് ഈ ഭാഗം കരുതാവുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്ന ഇനി വിശദമായിട്ട് അതിനെപ്പറ്റി ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞതാണ് ഇത്രയും നേരം, ഇനി വിശദമായിട്ട് ഓരോ വാക്യങ്ങൾ എടുത്തു പോവാം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര് എന്ന് ചോദിക്കുക. നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാകുക, ഈഗർ ടു ഡു വാട്ട് ഈസ് ഗുഡ്, ഈഗർ ടു ഡു വാട്ട് ഈസ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാകുക. ഇവിടെ ഈ ഉത്സുകരാകുക അല്ലെങ്കിൽ ശുഷ്കാന്തി ഉള്ളവരാകുക എന്നുള്ള വാക്ക്, ഇവിടെ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെലോട്ടേസ് എന്നുള്ള വാക്കാ, ഇസഡ് ഇ എ എൽ ഒ ടി എസ്, സെലറ്റ്സ്, സെലറ്റ്സ് എന്നുള്ള വാക്കാണ്. ടി ഇ എസ് എന്നുള്ള രീതിയിലാണ് അതിന്റെ ഗ്രീക്കിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതിൽ നിന്നാണ് സെലറ്റ്സ് എന്നൊരു ഗ്രൂപ്പ് ഈ യഹൂദ ചിന്താഗതിയിൽ ഉണ്ടാകുന്നത്. എരിവുകാര്, എരിവ്, എരിവ് എന്നുള്ള വാക്ക്, എരിവ്, എരിവുകാരനായ ശീമോൻ, പത്രോസിനെ പറ്റി തന്നെ പറയുന്ന എരിവുകാരനായ ശീമോൻ, അങ്ങനെ ഭയങ്കര എരിവ്, സെലക്ട്സ് ആയ, സെലക്ട് ആയതുകൊണ്ടാണ് പത്രോസ് പെട്ടെന്ന് വാളെടുക്കുകയും കാതറക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂദായെ പറ്റി എരിവുകാരൻ എന്ന് പറയുന്നത്, എരിവ്, എരിവുള്ളവനാണ്. അതായത് റവല്യൂഷൻ അവരുടെ മനസ്സിൽ പെട്ടെന്ന് എല്ലാത്തിനും മാറ്റം ഉണ്ടാകണം, അവർ കാത്തിരിക്കാനൊന്നും തയ്യാറല്ല. അങ്ങനെ ആ ഒരു ഉത്സാഹം എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഉത്സാഹം അല്ലെ ശുഷ്കാന്തി എന്നിവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക്. ഇത് ധാരാളം ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 2:13 നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന ശിയാ പ്രവചനത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷൻ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 23:3 ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് ചാപ്റ്റർ 23:3 ദൈവസേവയിൽ എരിവുള്ളവൻ എന്ന് കാണുന്നുണ്ട്. ഗലേഷ്യൻസ് 1:14, ഗലാത്യർ 1:14 എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ചുള്ള അത്യന്തം എരിവേറി എന്ന് പത്രോസ് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് തന്നെയാണ് ഈ പത്രോസിന്റെ ലേഖനത്തിൽ നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാകുക, സെലോട്ടേസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, സെലറ്റ് എന്നുള്ള അതിന്റെ സ്റ്റെമ്മായിട്ട് നിൽക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർപ്പിക്കുക. അപ്പൊ നന്മ ചെയ്യുന്നതിലും ഈ ആവേശം, ഈ ആവേശം ഉണ്ടാകേണ്ടത് റവല്യൂഷന് വേണ്ടി മാത്രമല്ല, വലിയ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ നന്മ ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ആവേശം നമുക്ക് ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുക. ആവേശം, നന്മ ചെയ്യാനൊരു ആവേശം. എനിക്ക് ഈ ആവേശം എന്നുള്ള വാക്ക് പറയുമ്പം തന്നെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ അഭിയന്തനായ കാലം ചെയ്ത ഒസ്താത്യോസ് തിരുമേനിയെ. നിങ്ങൾ തിരുമേനിയുടെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര ആവേശത്തിൽ അവസാനം കാലം ചെയ്യുന്ന സമയം വരെ എത്ര ആവേശത്തിലാ തിരുമേനി പറഞ്ഞുകൊണ്ടിരുന്നത്. നന്മ ചെയ്യാൻ ഇത്രയേറെ ഉത്സാഹമുള്ള ഒരാൾ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നോ? എനിക്ക് സംശയമുണ്ട്. നന്മ ചെയ്യാൻ ഇത്രയേറെ ഒരാളുടെ കയ്യിൽ നിന്നുള്ളത് എടുത്ത് ഇല്ലാത്തവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് തിരുമേനിക്ക് എത്ര ഒരു ഉത്സാഹമായിരുന്നു. നന്മ, അതാ നന്മ, ആ നന്മ തിരുമേനി ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് അങ്ങനെയുള്ളവർക്ക് ആവേശം ഉണ്ടാകും, അങ്ങനെയുള്ളവർക്ക് ആവേശം ഉണ്ടാകും. അതാ ഇവിടെ പറയുന്നതായ ഒരു കാര്യം. അതുകൊണ്ട് ഈ നന്മ ചെയ്യുന്നതിൽ ഈ ആവേശം തണുത്തു പോകരുത്. പലപ്പോഴും നമ്മൾ ഈ അമേരിക്കയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആദ്യ സ്നേഹം വിട്ടു കളയുക, ആദ്യത്തെ ആവേശം തണുത്തു പോവുക, ഇതൊക്കെ പൊതുവായിട്ട് ഉണ്ടാകുന്നതായ ഒരു കാര്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യമായി തീരുന്ന നന്മ പ്രവൃത്തികളിലാണ്. അപ്പോൾ നന്മ ചെയ്യണം എന്ന് ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് ഇവർക്ക് ഒരു ഒരു അനുഭവം നിൽപ്പുണ്ട്. നിങ്ങൾ യെശയ്യാ പ്രവചനം 8:12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കും. Isaiah 8:12-13 എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പ്രബോധനം നൽകാൻ പത്രോസ് അടിസ്ഥാനപ്പെടുത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം. Isaiah 8:12-13
ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത്, ശ്രമിച്ചു പോകുകയും അരുത്. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിക്കുകയും അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ.
നോക്കിയേ, ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനെയൊക്കെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ജനങ്ങളുടെ നടുവിൽ നിന്ന് ധാരാളം പീഡനങ്ങൾ അന്നത്തെ ഈ പത്രോസ് ആഹ്വാനം ചെയ്യുന്ന ജനങ്ങൾക്ക് സഹിക്കേണ്ട വന്ന ഒരു സാഹചര്യം അവർക്കും പുറകിലുണ്ട്. അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തെ വിശുദ്ധീകരിപ്പിന്ന. ഞാൻ ആ വാക്യം എടുപ്പിക്കാനായിട്ട് കാര്യമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന 14 വാക്യത്തിൽ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിനെന്ന് നമ്മൾ ഇവിടെയും കാണുന്നുണ്ട്. ഇതേ ആശയം തന്നെയാണ് യെശയ്യാവിന്റെ 8:12-13 വാക്യങ്ങളിൽ കാണുന്നത്. അപ്പൊ അതനുസ്മരിച്ചുകൊണ്ടാ ഭീഷണിയുടെയും കൂട്ടുകെട്ടിന്റെ ഒക്കെ മധ്യത്തിൽ തളർന്നു പോകരുത്. അതിനുള്ള പരിഹാര മാർഗം കർത്താവിനെ പരമനാഥനായി ആരാധിക്കുക എന്നുള്ളതാണ്, ആരാധിക്കുക എന്നുള്ളതാ. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിനെന്ന് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സുറിയാനിയിൽ നിന്ന് തന്നെ നേരിട്ട് വിവർത്തനം ചെയ്തിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പിസ്കോപ്പ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന ഷീത്തോ ബൈബിളിന്റെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, പിന്നെയോ കർത്താവായ മിശിഹായെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സ്തുതിപ്പീൻ എന്ന് പറയുക. അവിടെ അങ്ങനെയാണ് ബ്രാക്കറ്റിൽ സ്തുതിപ്പീൻ എന്നും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഹൃദയങ്ങളിൽ കർത്താവിനെ വിശുദ്ധീകരിപ്പിൻ, ദൈവത്തെ ആരാധിക്കുക. കർത്താവ് വിശുദ്ധിയിൽ അത്യുന്നതനായതുകൊണ്ട് ഭയത്തിലും ബഹുമാനത്തിലും കർത്താവിനെ സേവിക്കുക, ആരാധിക്കുക, അവനെ സ്തുതിക്കുക, അവനെ വിശുദ്ധീകരിക്കുക. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ വിശുദ്ധീകരിക്കുന്ന നമ്മളെന്നും കുർബാനയിലും ഓരോ കൗമായിലും നമ്മൾ ചൊല്ലുന്ന ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലുന്നേ, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കർത്താവ് അല്ലെങ്കിൽ ശുദ്ധമുള്ളവനാകുന്നു എന്ന് നമ്മൾ ചൊല്ലുന്നത്, കർത്താവിന്റെ വിശുദ്ധിയെ നമ്മൾ പ്രഘോഷിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിനെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുന്ന, നമ്മളെപ്പോലെ ഇത്രയും വിശുദ്ധീകരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാരുമില്ല. 7 യാമങ്ങളിലായിട്ട് ഇത് തുടർച്ചയായിട്ട് ചൊല്ലിയാൽ ഇത്രയേറെ പ്രാവശ്യം ഒരു ദിവസം വിശുദ്ധീകരിക്കാൻ ഒരു ബന്ധക്കോസുകാരനും സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ 7 പോയിട്ട് 2 പോയി നേരം ഇവയെ നമസ്കരിക്കാറില്ല എന്നുള്ളത് നമുക്കുണ്ടായ ഒരു പ്രശ്നം. എന്ത് ചെയ്യാം? ഹൃദയങ്ങളിൽ കർത്താവിനെ വിശുദ്ധീകരിപ്പീൻ എന്ന് നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ വിശുദ്ധിയിൽ കർത്താവ് അത്യുന്നതനാണെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കാം. 2 ഇവിടെ ഓർപ്പിക്കുന്ന നിങ്ങളിലുള്ള 15 വാക്യത്തിൽ നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിന്ന 15 വാക്യത്തിൽ കാണുന്നു. റെഡി ടു മേക്ക് യുവർ ഡിഫൻസ് അബൌട്ട് ദ ഹോപ്പ് ഇൻ യു. പ്രത്യാശയെക്കുറിച്ചുള്ള പ്രതിവാദം. എന്താ പ്രത്യാശയെ കുറിച്ച് ഇത്ര പ്രതിവാദം പറയാൻ തന്നെ? ഒരാൾക്കൊരു പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിവാദം പറയേണ്ടി വരുന്നതന്നെ. ഈ ലേഖനത്തിൽ പ്രത്യാശയെ കുറിച്ച് ഹോപ്പ് എന്നുള്ളൊരു കാര്യം ധാരാളം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ ചോദ്യം ചെയ്യത്തക്കവണ്ണം ഈ പ്രത്യാശയിൽ തന്നെ ഇത്രയുള്ള പ്രതിവാദം പറയുന്നതിൽ സൗമ്യതയും ഭയഭക്തിയും ഒക്കെ ഉണ്ടായിരിക്കത്തക്കവണ്ണം ഈ പ്രത്യാശയിൽ ഒരു സത്യം ഉണ്ടാകണമല്ലോ. സാധാരണ പ്രതിവാദം പറയുന്നത് ശക്തമായിട്ടും ബഹളം വെച്ചൊക്കെ പ്രതിവാദം പറയേണ്ടത്. പക്ഷെ സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുക, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്ന അവരുടെ പ്രത്യാശ എന്നാ? എന്തായിരിക്കും അവരുടെ പ്രത്യാശ? അവരുടെ പ്രത്യാശ ക്രിസ്തുവിന്റെ മരണവും തുടർന്നുള്ള പുനരുത്ഥാനവുമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദെയർ ഹോപ്പ്. അവ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാ പ്രത്യാശ. നമ്മുടെയും പ്രത്യാശ ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാ. അതുകൊണ്ട് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിലാ നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ആ കുരിശ്, പുനരുദ്ധാനം ചെയ്ത കുരിശ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രത്യാശയുടെ കുരിശ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോഴും കർത്താവ് തൂങ്ങിക്കിടക്കുന്ന കുരിശല്ല, പ്രത്യാശയാണ് നമ്മുടെ പുനരുദ്ധാനമാണ് നമ്മുടെ റിസറക്ഷൻ ഇസ് അവർ ഹോപ്പ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ വിഷയം പ്രസംഗിച്ചതിന്റെ വെളിച്ചത്തിലാ പൗലോസ് ശ്ലീഹ തടങ്കലിലായത്, ബന്ധിതനായത്. അപ്പോസ്തല പ്രവൃത്തി 22-26 വരെ അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ഈ വിഷയമാണ് പ്രസംഗിച്ചത്. എന്തായിരുന്നു വിഷയം? യേശുക്രിസ്തുവിന്റെ മരണം, തുടർന്നുള്ള പുനരുത്ഥാനം, അവന്റെ 2 ആഗമനം, അവന്റെ 2nd കമ്മിങ്, ഇതെല്ലാം പറഞ്ഞതുകൊണ്ടാണ് അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇതാണ്, യേശുക്രിസ്തുവിന്റെ മരണം, പുനരുത്ഥാനം, 2 വരവ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 23:6 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 23:6.
എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരും ആവുന്നുവെന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു.
മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു. ഇത് പൗലോസ് ശ്ലീഹാ എപ്പോഴും വിളിച്ചു പറഞ്ഞ് പ്രസംഗിച്ച ഒരു കാര്യമാണ്. ഇതാണ്, ഇതുകൊണ്ടാണ് ഞാനിപ്പം തടവിലായിരിക്കുന്നത്, ഇതിനാലാണ് ഞാൻ വിധിക്കപ്പെടുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം പ്രത്യാശ, ഇത് ഞാൻ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധൂക്യര് പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, പരീശന്മാർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ പരീശനും പരീശന്റെ മകനുമാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോ വിധിയിലായിരിക്കുന്നത്. പൗലോസ്ലിഹ പ്രസംഗിക്കുമ്പോ ഇതായിരുന്നു അവരുടെ പ്രശ്നം, അതിനായിരുന്നു പ്രതിവാദം പറയേണ്ടി വന്നത്. 24:15 24:15 അപ്പോസ്തല പ്രവൃത്തി തന്നെ.
നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിന്റെ ആശ വച്ചിരിക്കുന്നു.
നോക്കിയാ അതാണ് പൗലോസ്ലിഹയുടെ കാര്യം, പുനരുത്ഥാനം ഉണ്ട്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ട് എന്ന് പറയാൻ കാര്യം യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു. ഇത് ഘോഷിച്ച് നമ്മളിപ്പം ആഹ്വാനം, നമ്മൾ സല്യൂട്ടേഷൻ ആയിട്ട് പറഞ്ഞ ക്രൈസ്റ്റ് ഈസ് റിസൺ, നിങ്ങൾ മറുപടി പറഞ്ഞു ഇൻഡീഡ് ഹി ഈസ് റിസൺ, നമ്മുടെ ആവേശമാത്, നമ്മുടെ ഉത്സാഹമാത്. അതിനെ ചോദ്യം ചെയ്യുന്ന ആരോടും പ്രതിവാദം പറയാൻ നമ്മൾ മനസ്സുറപ്പുള്ളവരായിട്ട് സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം. 26:8 വായിച്ചേ, 26:8
ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസ യോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്?
ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ എന്ന് പറഞ്ഞാൽ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കും. അതാ പൗലോസ്ലിഹയുടെ സ്റ്റാൻഡ്. 26:23 വായിച്ചേ, 26:23 വായിച്ചേ,
ക്രിസ്തു കഷ്ട അനുഭവിക്കുകയും മരിച്ചവരെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ.
കർത്താവ് കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി എന്ന് പറഞ്ഞാൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യ ഫലം ക്രിസ്തു, ആദ്യമായിട്ട് പുനരുത്ഥാനം ചെയ്ത് ക്രിസ്തുവാ. മത്തായിയുടെ സുവിശേഷം 27:51 വാക്യത്തിൽ നമ്മൾ ആദ്യം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം മറ്റുള്ളവർ കല്ലറകളെ വിട്ടു എന്നാ പറയുന്നത്. അപ്പൊ ആദ്യം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പുനരുദ്ധാനം കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ല് തകർത്ത് അവൻ പുനരുദ്ധാനം ചെയ്തു. അത് വലിയ ആവേശമായിരുന്നു, അത് വലിയ പ്രത്യാശയായിരുന്നു. എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ വസ്തുതകൾ, ആ പ്രത്യാശയുടെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പൊ യഹൂദന്മാര് ക്രിസ്തുവിനും ക്രിസ്തു സഭയ്ക്ക് എതിരായിട്ട് ഉന്നയിച്ച പ്രധാന കാര്യം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നതാ. ഇപ്പോഴും മുസ്ലിങ്ങൾ പറയുന്നതും അതാ, ഒരു അവൻ മരിച്ചിട്ട് പോലും ഇല്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നൊക്കെയാ പറയുന്നത്. കാരണം ഇത് ലോകത്തിന്റെ സർവ നീതിയെയും ലോകത്തിന്റെ സർവ ബുദ്ധിയെയും കവിയുന്നതായ ഒരു കാര്യമായതുകൊണ്ട്, ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ് അതായതുകൊണ്ട് ആണ് പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ യഹൂദന്മാരുടെ പ്രേരണ അനുസരിച്ച് റോമൻ ഭരണാധിപന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങളുമായിരുന്നു ഇത്. അതുകൊണ്ട് ആ ഒരു ചോദ്യം ഉണ്ടാകും, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പറ്റി ചോദ്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകും എന്നല്ല, പരീക്ഷയ്ക്ക് ചിലപ്പം ചോദ്യം ഉണ്ടാകും. പക്ഷെ നിങ്ങളോട് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ, പത്രോസ്ലിഹ ആദിമ ക്രിസ്ത്യാനികളോട് പറയുക, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ നിങ്ങൾ അതിന് ഭയഭക്തിയും സൗമ്യതയും പൂണ്ട് പ്രതിവാദം പറയാനായിട്ട് റെഡിയായിട്ടിരിക്കണം എന്നുള്ളത് പത്രോസ്ലിഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യമാണ്. ഈ പ്രത്യാശ ജീവനുള്ളതും മരണത്തെ ജയിച്ചതുമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണെന്നുള്ളതാണ്. നിങ്ങൾ ഈ 1 Cor 16:22 ഒന്ന് വായിക്കാമെങ്കിൽ ആ ഭാഗം നമുക്ക് വിട്ടേക്കാം. 1 Cor 16:22, 1 Cor 16:22.
കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു,
നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. മോറാനാത്ത, മോറാനാത്ത, മാറാനാഥെന്നോ മാറാനാത്ത എന്നൊക്കെ നമ്മൾ പറയും. മോറാൻ ആത്ത അല്ലെങ്കിൽ മാറാൻ ആത്ത എന്ന് പറഞ്ഞാൽ അവർ ലോർഡ് ഇസ് കമ്മിങ്, കർത്താവ് വരുന്നു. കം ഓ ലോർഡ്, കർത്താവ് വരണമേ എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ കർത്താവ് വരുന്നു, ഇത് വലിയൊരു പ്രബോധനമായിരുന്നു. അതിനാ മാറാനാഥ, മാറാനാഥ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് കർത്താവ് പുനരുദ്ധാനം ചെയ്തു, അവൻ വീണ്ടും വരും, വരണമേ എന്നുള്ള പ്രത്യാശയോടുകൂടിയുള്ള വിളി, ഇത് മറ്റുള്ളവർക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാകുമ്പോൾ ഭയഭക്തി പൂണ്ട് നിങ്ങൾ ഉത്തരം പറയണമെന്നാണ് പത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത്. ഭയഭക്തിയും സൗമ്യതയും പൂണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടി വരും എന്ന് പി സി ജോർജസിനും നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. 16 വരുമ്പോ, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിട്ടിരിക്കുവിൻ എന്ന് പറയുക. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ പറയുന്ന കാര്യം, ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മാത്രം മരിച്ചു. പത്രോസിന്റെ വിവരണ പ്രകാരം യേശു ക്രിസ്തുവിന്റെ മരണത്തിന് രണ്ടു മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒരിക്കൽ മാത്രം മരിച്ചു. എല്ലാ പുതിയ നിയമ എഴുത്തുകാരും ഈ ആശയം വ്യക്തമാക്കുന്നുണ്ട്, ഒരിക്കലായി മരിച്ചു എന്നുള്ളത്. റോമർ 6:10, റോമൻ 6:10 വായിക്കണമെന്നില്ല, ഹീബ്രൂസ് 7:27, ഹീബ്രൂസ് 9:28, ഇവിടെ എല്ലാം യേശു ക്രിസ്തു ഒരിക്കലായി മരിച്ചു എന്നുള്ള ആശയം പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പത്രോസ് പറയുന്നത് എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാ. ലെവിറ്റിക്കസ് 5:7 എന്ന് വായിക്കാവോ, 5:7 വായിക്കാവോ, ലേവി 5:7.
ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം.
പാപയാഗം 6:30 വായിച്ചേ, 6:30.
അത് അതിവിശുദ്ധം, എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിൽ
രക്തം കൊണ്ടുവരുന്ന പാപയാഗം, പാപയാഗം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ രണ്ട് കാണുന്നുണ്ട്. അപ്പോ ഈ ക്രിസ്തുവാണ് പാപയാഗമായിട്ട് തീർന്നത്. ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ രക്തം ഭക്ഷിക്കരുത് എന്ന് നിങ്ങൾ വായിച്ചപ്പോ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതുകൂടെ ക്ലിയർ ചെയ്ത് ഞാൻ അങ്ങ് പോവുക. രക്തം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോ യേശു ക്രിസ്തു തന്റെ രക്തം നമുക്ക് വേണ്ടി നൽകി, അവന്റെ ശരീരം നമുക്ക് വേണ്ടി നൽകി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകത്തിലൊക്കെ പറയുന്ന രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നതെന്നാണ് പറയുന്നേ. അപ്പൊ യേശു ക്രിസ്തു രക്തം നൽകി എന്ന് പറഞ്ഞാൽ, നമ്മളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്ന ദൈവത്തോടുള്ള താദാത്മ്യം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് പറയുന്നേ. കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം യേശു ക്രിസ്തു നൽകിയ പുതിയ നിയമം എന്ന് പറയുന്നത് അതാ. അവൻ രക്തം നമ്മളുടെ മേൽ തളിച്ചു, ശരി, പക്ഷെ ആ രക്തം അവന്റെ ശരീരം നമുക്ക് സ്വീകരിക്കാനായിട്ട് നൽകി. അവൻ അർപ്പിച്ച പാപയാഗത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പങ്കാളികളായിട്ട് തീരുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണ് ഇത് പുതിയ നിയമമായിട്ട് മാറുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. പഴയ നിയമത്തിൽ രക്തം ഉള്ളിൽ കഴിക്കരുത് എന്നുള്ളതായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്റെ രക്തം കൂടി നമുക്ക് നൽകിയപ്പോ അവന്റെ ജീവൻ മുഴുവനായി, ദൈവാംശം മുഴുവനായി നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം അവന്റെ സഹോദരങ്ങളായിട്ട് നമ്മളെ മാറ്റി എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു വന്നതുകൊണ്ട്, അത് പറയാനായിട്ടൊന്നും ഇരുന്നതല്ല, ഇപ്പൊ പറഞ്ഞു വന്നതുകൊണ്ട് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. യേശു ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന. ഒന്ന്, ഞാൻ പറഞ്ഞു ഒരിക്കൽ മാത്രം മരിച്ചു. രണ്ട്, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിന്റെ വിശദാംശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. 1 Corinthians 15:3, Galatians 1:4, Hebrews 5:1-3, 1 John 2:2, ഇവിടെ എല്ലാം പറയുന്ന കാര്യം ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയതെന്നുള്ളതാണ്. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറിയെന്ന് 2:24 പത്രോസിന്റെ, 1 Petrus 2:24 നമ്മൾ വായിച്ച, 1 Peter 2:24 നമ്മൾ വായിച്ച, അത് വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുക. പിന്നീട് മൂന്നാമത് പറയുന്ന ഒരു കാര്യം വിക്കാരിയസ് ഡെത്ത് എന്നുള്ളതാ. വിക്കാരിയസ് ഡെത്ത്, നീതികെട്ടവർക്ക് വേണ്ടി നീതിമാൻ മരണമേൽക്കുന്നു എന്നൊരു കൺസെപ്റ്റാണ് മൂന്നാമത് ഇവിടെ പറയുന്നത്. നാലാമത് പറയുന്ന കാര്യം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ മരണം സ്വീകരിച്ചത് എന്നുള്ളതാ. ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ മരണം സ്വീകരിച്ചത് എന്നുള്ളത്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നയിക്കുക എന്നുള്ളതിന് പ്രോസോ ഗെയിൻ എന്നുള്ള വാക്കും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലെ പ്രോസോ ഗെയിൻ എന്നുള്ള വാക്കാണ് പ്രോസോ ഗെയിൻ. 29:4 പെട്ടെന്ന് വായിക്കാവോ, 29:4.
അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം.
മതി മതി, അഹരോനെ അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരുത്തി എന്ന സ്ഥലത്തേക്ക്, വരുത്തി എന്നുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസഷൻ എന്നുള്ള ആ ഒരു രീതിയിലുള്ള കാര്യമാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പ്രോസോഗിൻ. അതായത് സെപ്റ്റുജന്റിൽ നിന്ന് ഗ്രീക്ക് ആണല്ലോ, ഗ്രീക്ക് വേർഷൻ ഓഫ് ഹീബ്രു ബൈബിൾ ആണല്ലോ സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഹീബ്രുവിന്റെ ഈക്വലന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് പ്രോസോഗൈൻ എന്നുള്ള വാക്കാണ്. പ്രോസോഗൈൻ, പ്രൊസഷൻ ഒക്കെ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ഹി മൈറ്റ് ബ്രിങ് അസ് ടു ഗോഡ് എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം അതാണ്, നമ്മളെ ദൈവത്തെങ്കിലേക്ക് നയിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് പുരോഹിതന്മാർ എന്നുള്ളത് പത്രോസ് പറയുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രമേ അർഹതയുള്ളൂ. യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതനിൽ കൂടി പിതാവാം ദൈവത്തെങ്കിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശനം സുസാധ്യമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുരോഹിത വർഗമായിട്ട് മാറുന്നത്. മനസ്സിലായോ? പുരോഹിതനാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അധികാരമുള്ളത്. യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതനിൽ കൂടി നമുക്ക് എല്ലാവർക്കും പിതാവാം ദൈവത്തെങ്കിലേക്ക് പ്രവേശനം സുസാധ്യമായത് കൊണ്ടാണ് നമ്മളെ പുരോഹിത ജനം എന്ന്, പുരോഹിത രാജ്യത്വം എന്ന് പത്രോസ് ഓർമ്മിപ്പിക്കുന്ന കാര്യം. അപ്പോ ഈ ഗ്രീക്ക് സിസ്റ്റത്തില് രാജസന്നിധിയിൽ നിൽക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് പ്രോസോഗോയിൻ എന്ന് പറയുന്നത്. പ്രോസോഗോയിൻ ഈ രാജസന്നിധിയിലേക്ക് പ്രവേശനം കൊടുക്കുന്ന ആളാരാ? കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ മരണത്താൽ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം കിട്ടി. അതുകൊണ്ട് അവൻ മധ്യസ്ഥനാകുന്നു എന്നുള്ളതാണ്, മധ്യസ്ഥനാണ് കർത്താവ് എന്നുള്ള സൂചനയാണ് പത്രോസ് ഇവിടെ നൽകുന്നത്. അവൻ ശരീരത്തിൽ മരണശിക്ഷ ഏറ്റു, ക്രിസ്തു നമ്മെ ദൈവത്തോടെ, 18 വാക്യത്തിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിൽ മരണശിക്ഷ ഏറ്റു എന്നൊരു കാര്യം, ആത്മാവിലുയർപ്പ്, മരണശിക്ഷ ആത്മാവിലുയർപ്പ്, ഈ പ്രയോഗം പൗലോസ് ലീഹായും പ്രയോഗിച്ചിട്ടുണ്ട്. 1 Timothy 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. 1 Timothy 3:16 അത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കുള്ള മരണശിക്ഷയാണ് കർത്താവ് ഏറ്റെടുത്തത്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ കർത്താവിൽ ജീവിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. ശരീരത്തിനെ കൊല്ലുവാൻ മാത്രമേ ലോകത്തിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്, 18 ഓർപ്പിക്കുന്നത്. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കി ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡം മരിച്ചാലും ആത്മാവ് ജീവിക്കും. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത് ഇതുതന്നെയുള്ളൂ. ജഡത്തിലെ, ഇപ്പോ പുറമേ ഉള്ള പല കാര്യങ്ങളും മരിച്ചു എന്ന് നമ്മൾ പറയും, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു വിത്ത്, ആത്മാവ് എന്ന് പറയുന്ന ഒരു സീഡ്, അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നു. 10:28 വായിക്കാവോ? 10:28
ദേശീയ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേശീയയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുകയും.
അപ്പൊ നമ്മുടെ ശരീരം നശിച്ചു പോകുന്നതിൽ ഒരു ഭയവും നമുക്ക് വേണ്ട. ആത്മാവിന്റെ നാശമാണ് നമ്മുടെ പ്രശ്നം. ആത്മാവ് സജീവമായിട്ട് നിൽക്കുന്നു എന്നൊരാശയമാണ് ഇവിടെയും കാണുന്നത്. ഈ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. 1, നന്മ ചെയ്യുന്ന, ഈഗർ ടു ഡു വാട്ട് ഇസ് ഗുഡ്, നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാകുക. സെലക്ട് എന്നൊരു വാക്ക് ഞാൻ പരിചയപ്പെടുത്തി. റെഡി ടു മേക്ക് യുവർ ഡിഫൻസ് അബൌട്ട് ദ ഹോപ്പ് ഇൻ യു, ആ വലിയ പ്രത്യാശ ഏതാണ്? ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. 3 പറഞ്ഞത് ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മാത്രം മരിച്ചു എന്നൊരാശയമാണ്. അതിനകത്തെ അതിന്റെ താഴെ വരുന്ന ആ ഒരിക്കൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ 4 പ്രത്യേകതകൾ നമ്മൾ കണ്ടു. 1, ഒരിക്കൽ മാത്രം മരിച്ചു. 2, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. 3, നീതികെട്ടവർക്ക് വേണ്ടി നീതിമാൻ മരണമേൽക്കുന്ന, വിക്കാരിയസ് ഡെത്ത്. 4, ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. ഹി മൈറ്റ് ബ്രിങ് അസ് ടു ഗോഡ് എന്നുള്ള 4 കാര്യങ്ങൾ, പ്രോസോഗൈൻ എന്നൊരു വാക്കും കൂടെ ഞാൻ പരിചയപ്പെടുത്തി. പിന്നീട് ശരീരത്തിലെ മരണശിക്ഷ നമ്മൾ പേടിക്കേണ്ടതായ കാര്യമില്ല. ആത്മാവിലൊരു സജീവത, ഉയർപ്പ് നമുക്കുണ്ടെന്നുള്ള വലിയ സന്ദേശമാണ് പത്രോസ് ലീഹ നൽകുന്നത് എന്ന് പറഞ്ഞ് 18 വരെയുള്ള വാക്യങ്ങൾ പഠിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പൊതുവായിട്ടൊന്നും പറയാനില്ലല്ലോ.
ഇല്ല സർ.
ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിലനിരുന്നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവിൻ നേരൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടെ ശേഷം സർഗോപവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ആമേൻ.